യേശു വാസ്തവത്തിൽ ആർ ആകുന്നു? സത്യസന്ധമായി ഹൃദയത്തിൽ ഇറങ്ങി ഒരു മറുപടി പറയാമോ? നൂറ്റാണ്ടുകളായി ഈ ചോദ്യം മുഴങ്ങിക്കേൾക്കുന്നു. ഇതിന് നൂറുകണക്കിന് മറുപടികളും നാം കേൾക്കാറുണ്ട്. ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല. അവൻ ആരാകുന്നു എന്ന് താങ്കൾക്കറിയാമോ? വ്യക്തമായി അറിയാമോ എന്നതാണ് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, യേശുവിനെ പോലെ വലിയ ഒരു വിപ്ലവകാരി ഇന്ന് വരെയും ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്ന്. പീഡിതരെയും മർദ്ദിതരെയും മോചിപ്പിക്കുവാൻ അവൻ അന്നത്തെ മതരാഷ്ട്രീയ നേതാക്കളോട് ഇടഞ്ഞു. സമൂഹത്തിൽ താഴേക്കിടയിൽ കിടന്ന സ്ത്രീകളെയും കുട്ടികളെയും അവൻ ഉയർത്തിക്കൊണ്ടുവന്നു. അവൻ വിപ്ലവകാരിയല്ലേ? ആണ് സുഹൃത്തെ, അവൻ നല്ല വിപ്ലവകാരി തന്നെയായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവൻ്റെ യഥാർത്ഥ ആളത്വം അതായിരുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. ചിലർ യേശുവിനെ കാണുന്നത് വലിയ ഒരു ഉപദേഷ്ടാവായിട്ടാണ്, ഒരു വലിയ ഗുരു. ഇന്നോളം ഭൂമിയിൽ പിറന്നിട്ടുള്ള ഗുരുക്കന്മാരിൽ അഗ്രഗണ്യൻ. അവൻ്റെ ഉപദേശങ്ങൾ എത്ര ശ്രേഷ്ഠമായവയാണ്! പക്ഷേ ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടും ആയില്ല സുഹൃത്തെ അവനെ പ്രവാചകനായോ രക്തസാക്ഷിയായോ. അതുപോലെ ആരുമായും കണ്ടാലും താങ്കൾ പറയുന്നത് ശരിയാകില്ല. അവൻ ആരാകുന്നു എന്ന് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗത്തു നിന്നും അല്പം വിശദമായി നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നാം വരികയാണ്. 16-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ പരീശന്മാരും സാധൂക്യരുമായുള്ള യേശുവിൻ്റെ ഇടർച്ച തുടരുന്നതായിട്ടാണ് നാം കാണുന്നത്. ആകാശത്ത് നിന്നും ഒരു അടയാളം കാണിച്ചു തരണം എന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പരീശന്മാരും സാധൂക്യരും ആവശ്യപ്പെടുന്നത്. വീണ്ടും അവരെ യോനായുടെ അനുഭവത്തിലേക്കാണ് നയിക്കുന്നത്. 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്ക വന്നു, ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ഇവിടെ 12-ാം അധ്യായം നാം പഠിച്ചപ്പോൾ അതിൻ്റെ 38-ാം വാക്യത്തിൽ പരീശന്മാരും ശാസ്ത്രിമാരും ഒരു അടയാളം ആവശ്യപ്പെടുന്നതായി നാം കണ്ടല്ലോ. ആ സമയത്ത് കർത്താവ് യോനായുടെ അടയാളം അത്രേ അവർക്ക് നൽകിയത്. അതുതന്നെ ഇവിടെയും അവൻ ചെയ്യുവാൻ പോകുകയാണ്. പക്ഷേ അതിനു മുൻപ് വേറൊരു വസ്തുതയിലേക്ക് അവൻ അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതായത് കാലാവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതിന് ആ ജനം വിദഗ്ധരാണെങ്കിൽ തന്നെ കാലത്തിൻ്റെ അടയാളം ഗ്രഹിക്കുവാൻ അവർക്ക് കഴിവുണ്ടോ എന്ന് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഈ മത നേതാക്കന്മാർ യേശുവിനെ കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. അവരെ സൂക്ഷിക്കണം എന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് യേശു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു, യോനയുടെ അടയാളമല്ലാതെ അതിനടയാളം ലഭിക്കുകയില്ല, പിന്നെ അവൻ അവരെ വിട്ടുപോയി. യേശു കർത്താവ് അവർക്ക് അനേകം അടയാളങ്ങൾ നൽകിയതാണ്, പക്ഷേ അവർ അതൊന്നും അംഗീകരിച്ചില്ല. യോനയുടെ അടയാളം എന്ന് അവൻ 2-ാമത്തെ പ്രാവശ്യം അത്രേ പറയുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ അവൻ പറഞ്ഞത്, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്നത്രേ. അതൊരു അടയാളമായി അംഗീകരിക്കാൻ ഈ പരീശന്മാർക്കും സദൂക്യർക്കും സാധിച്ചില്ല. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള 3 കാഴ്ചപ്പാടുകൾ ഈ അധ്യായത്തിൽ നാം കാണുവാൻ പോവുകയാണ്. പരീശന്മാരും സദൂക്യരും യേശുവിനെ ഒരു കപടവേഷധാരിയായിട്ടാണ് കണക്കാക്കിയത്. അവൻ മശിഹ ആണെന്നവർ വിശ്വസിച്ചില്ല. അവൻ അങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നു എന്ന് മാത്രം. ജനം ചിന്തിച്ചത് അവൻ യോഹന്നാൻ സ്നാപകനോ ഏലിയാവോ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ ആകുന്നു എന്നത്രേ. പുരുഷാരം ഇതിൽ ലക്ഷ്യം മുഴുവൻ തെറ്റിയവരായിരുന്നെങ്കിൽ തന്നെ ബഹുമാന സൂചകമായിട്ടാണ് അവർ പറഞ്ഞത്. 3-ാമത്തെ കാഴ്ചപ്പാട് ശിഷ്യന്മാരാണ് അവതരിപ്പിച്ചത്. യേശു മശിഹ, അതായത് ക്രിസ്തു ആണെന്ന് അവർ വിശ്വസിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന്. പരീശന്മാരും സദൂക്യരും ഒരടയാളം ആവശ്യപ്പെട്ടു. യേശു പറഞ്ഞു അവർക്ക് യോനയുടെ അടയാളമല്ലാതെ അടയാളമൊന്നും നൽകില്ല എന്ന്. പിന്നെ അവൻ അവരെ വിട്ടുപോയി. അവൻ്റെ ഈ പ്രവർത്തനത്തിൽ എന്തോ അന്തിമമായി ചെയ്യുവാൻ അവൻ നിശ്ചയിച്ചതുപോലെ കാണുന്നു. അവൻ തിരിഞ്ഞ് അവരിൽ നിന്നും അകന്നു പോകുന്നു. തുടർന്ന് അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതെ, ഈ മത നേതാക്കന്മാരുടെ പുളിച്ച മാവ് അല്ലെങ്കിൽ പുളിപ്പിനെക്കുറിച്ചാണ് അവൻ മുന്നറിയിപ്പ് നൽകുന്നത്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട് നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്കിയരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുവരായികയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. 13-ാം അധ്യായം പഠിച്ചപ്പോൾ നാം കണ്ടതാണ് പുളിപ്പ് എല്ലായ്പ്പോഴും ദുഷ്ടതയുടെ ഒരു പ്രമാണമാകുന്നു, ഒരിക്കലും നല്ലതിൻ്റെ സാദൃശ്യമല്ല എന്ന്. ഈ പുളിപ്പിനെ സൂക്ഷിക്കുവാൻ കർത്താവ് പറയുന്നു. എന്തിനെയെങ്കിലും സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും നല്ലതായിരിക്കും അല്ലെങ്കിൽ സ്വാഗതം ചെയ്യേണ്ടതായിരിക്കും എന്നല്ലോ അർത്ഥം വരുന്നത്. പുളിച്ച മാവെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ശിഷ്യന്മാർ കരുതിയത് അപ്പത്തെക്കുറിച്ചാകുന്നു കർത്താവ് പറയുന്നത് എന്നത്രേ. ഈ വാക്യങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 8 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദൂക്കിയരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത്? അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ച മാവല്ല പരീശന്മാരുടെയും സദൂക്കിയരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്നവർ ഗ്രഹിച്ചു. തിന്മാൻ കൊള്ളുന്ന അപ്പത്തിൻ്റെ കാര്യമായിരുന്നു യേശു പറഞ്ഞതെങ്കിൽ യേശു ചെയ്ത 2 അത്ഭുതങ്ങൾ ശിഷ്യന്മാർ ഓർത്തേനെ, 5000ത്തെയും 4000ത്തെയും പോഷിപ്പിച്ച ആ സംഭവങ്ങൾ. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൗതിക അപ്പത്തിൻ്റെ കാര്യമല്ല. പുളിച്ച മാവ് അല്ലെങ്കിൽ പുളിപ്പ് കർത്താവിൻ്റെ വ്യാഖ്യാനപ്രകാരം ദുരുപദേശമാകുന്നു. തിന്മയുടെ കാര്യമത്രേ ഇവിടെ പറയുന്നത്. സുവിശേഷത്തിൻ്റെ പുളിച്ച മാവ് എന്നാരെങ്കിലും പറഞ്ഞാൽ അതൊരു തെറ്റായ പ്രയോഗമാകുന്നു. പുളിപ്പ് ഒരിക്കലും സുവിശേഷത്തിൻ്റെ ഒരു ചിത്രമല്ല. പുളിച്ച മാവ് എപ്പോഴും തിന്മയുടെ പ്രതീകമത്രേ. യേശുക്രിസ്തുവിനെ താങ്കളുടെ ജീവിതത്തിൻ്റെ നായകനായി അംഗീകരിക്കുമെങ്കിൽ പുളിപ്പ് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നത് എന്നും നീക്കുമായി വ്യക്തമാക്കപ്പെടും. പരീശന്മാരുടെ ദുരുപദേശം അന്നത്തെ സമൂഹത്തെ ദുഷിപ്പിച്ചു. അതവരെ മനസ്സിലാക്കുവാൻ ശ്രമിച്ച യേശുവിനെ അവർ ദുഷിച്ചു. അന്നത്തെ മത നേതാക്കന്മാർക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. സത്യസന്ധമായി യേശു ഓരോന്നും ചെയ്തിട്ടും അവർ അവനെ വിമർശിക്കുക എത്ര ചെയ്തത്. 1000കണക്കിന് ആളുകളെ സൗഖ്യമാക്കിയിട്ടും വീണ്ടും ഒരു അടയാളവും ചോദിച്ചുകൊണ്ട് യേശുവിൻ്റെ പിൻപേ നടക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഒന്ന് ചിന്തിക്കൂ സുഹൃത്തെ. നാം ഇനിയും യേശു യഥാർത്ഥത്തിൽ ആരാകുന്നു എന്ന് തൻ്റെ സ്വന്തം ജനത്തിന് വിവരിച്ചു കൊടുക്കുന്നതാണ് കാണുവാൻ പോകുന്നത്. ഓരോ സംഭവവും വിവരിക്കുമ്പോഴും യേശു രാജാവാകുന്നു എന്ന് വായനക്കാർ മനസ്സിലാക്കണമെന്ന് സുവിശേഷകൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പരീശന്മാരും സദൂക്യരുമായി ഇതിനോടകം പല പ്രാവശ്യം ക്രിസ്തു ഇടഞ്ഞു. അവർ പറയുന്നതിന് വഴങ്ങാത്ത പ്രകൃതം, തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതുള്ള പോക്ക്. അങ്ങനെ 16-ാം അധ്യായത്തിൽ നാം അവൻ വളരെ ശക്തമായി മുൻപോട്ട് പോകുന്നതായി കാണുവാൻ സാധിക്കും. തിരുവെഴുത്തിലെ മറ്റെല്ലാ ഭാഗവും മനസ്സിലാക്കുവാൻ നമ്മെ വളരെയധികം സഹായിക്കുന്ന താക്കോൽ എന്നതിനാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ ഉടനീളം നാം നമ്മുടെ ചിന്ത വിടാതെ സൂക്ഷിക്കണം. ഓരോ സംഭവങ്ങളും നാം വളരെ സൂക്ഷിച്ച് പഠിക്കണം എന്ന് മാത്രമല്ല തമ്മിലുള്ള വ്യത്യാസങ്ങൾ നാം വ്യക്തമായി കാണുകയും ചെയ്യണം. 13-ാം വാക്യത്തിൽ യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. പലസ്തീൻ്റെ ഭൂപടത്തിൽ നോക്കുകയാണെങ്കിൽ 3 കൈസര്യ നമുക്ക് കാണാവുന്നതാണ്. ഗലീലക്കടലിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമത്രേ ഈ കൈസര്യ ഫിലിപ്പി. കർത്താവായ യേശു ഇപ്പോൾ വടക്കാണ്. അവിടെ നിന്നും അവൻ യെരുശലേമിലേക്ക്, അതെ ക്രൂശിലേക്ക് നേരെ യാത്ര തിരിക്കാവുന്ന ഒരു സ്ഥാനത്തത്രേ ഇപ്പോൾ. അവൻ്റെ അടുത്ത യാത്ര ക്രൂശിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ്. ആ യാത്ര അവൻ ആരംഭിക്കുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരുടെ മനസ്സിൽ വ്യക്തമായി പതിയേണ്ട 2 കാര്യങ്ങളുണ്ട്. 1-ാമതായി അവൻ ആരാകുന്നു എന്നുള്ളത്, 2-ാമതായി അവിടുന്ന് എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത്. പ്രിയരെ, ദൈവമക്കളായിരിക്കുവാൻ നാം എല്ലാം വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ ഇവ തന്നെയാണ്. അവൻ ആരാകുന്നു ഇത് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. അവിടുന്ന് ചെയ്തതെന്താണെന്ന് നാം അറിയണം. വിശ്വസിക്കുവാനും രക്ഷിക്കപ്പെടുവാനും ഈ സംഗതികളാകുന്നു നമ്മുടെ മനസ്സിൽ വ്യക്തമാകേണ്ടത്. സുഹൃത്തെ, യേശു ആരാകുന്നു എന്ന് താങ്കൾക്ക് വ്യക്തമായിട്ടറിയാമോ? അവൻ താങ്കൾക്ക് വേണ്ടി ചെയ്തതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ കർത്താവിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ശ്രദ്ധിക്കൂ. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. ഇന്നും അവൻ ചോദിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ്. നാം ജീവിക്കുന്ന ഈ നാളുകളിലും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യത്തിനാണ്. ഈ ഭൂമിയുടെ പരപ്പിൽ ഇന്നോളം ജീവിച്ചിട്ടുള്ളതിലേക്കും വലിയ വിവാദ പുരുഷൻ ഇന്നും ക്രിസ്തുവാകുന്നു. അവനെ അനുഗമിച്ച പുരുഷാരത്തിൻ്റെ കാഴ്ചപ്പാടാണ് നാം കാണുവാൻ പോകുന്നത്. ഇന്നും നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി ഈ ചോദ്യം മറ്റുള്ളവരോട് ചോദിക്കാമെങ്കിൽ ഇതേ ഉത്തരം കിട്ടുമെന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം ഇന്നും ജനം അവനെക്കുറിച്ച് ചിന്താ കുഴപ്പത്തിലാണ്. ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനെന്ന്. 14-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. യോഹന്നാൻ സ്നാപകൻ ഒരു മഹാനായ വ്യക്തിയായിരുന്നു. ജനം അവനെ ഒരു വലിയ മനുഷ്യനായി അംഗീകരിച്ചു. യേശു ഒരു വലിയ ഗുരു ആകുന്നു എന്ന് ഇന്നും അനേകരും അംഗീകരിക്കുന്നുണ്ട്. അതിനൊരു തർക്കവുമില്ല. യേശുവിനെക്കുറിച്ച് നല്ലതേ എല്ലാവർക്കും പറയുവാനുള്ളൂ. അവനെപ്പോലെ മഹത്തായ ഉപദേശങ്ങൾ നൽകിയ വ്യക്തി മറ്റാരാണുള്ളത്? ജാതി മത ഭേദമെന്നി എല്ലാവരും ചോദിക്കുന്നു. ഈ ചിന്താഗതി ശരിയാണോ? യേശുവിനെക്കുറിച്ച് വേറെ ചിലർ പറഞ്ഞത് അവൻ ഏലിയാവാകുന്നു എന്നത്രേ. പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ഏലിയാവ്. വേറെ ചിലർ യേശുവിനെ ഇരമ്യാവായി കണ്ടു, കരയുന്ന പ്രവാചകൻ, ജനത്തെക്കുറിച്ചുള്ള ഭാരമുള്ള ഒരു മനുഷ്യൻ. പിന്നെ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുത്തനോ ക്രിസ്തു ഏത് പ്രവാചകനാകുന്നു എന്നുള്ളതിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയത്തെ സാധാരണക്കാരായ വ്യക്തികളുടെ കാഴ്ചപ്പാടുകൾ അത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നും ഇതുതന്നെയല്ലേ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ? ഒരു 4 പേരോട് ഒന്ന് അന്വേഷിച്ചു നോക്കൂ, 4 അഭിപ്രായങ്ങൾ ലഭിക്കും. ആരും മോശമായി പറയില്ല, എല്ലാം നല്ലത് 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 മാത്രം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് യേശു തൃപ്തനായില്ല. കാരണം ഈ പറഞ്ഞ കാഴ്ചപ്പാടൊന്നും ശരിയല്ല, അതൊന്നും വ്യക്തികളെ സഹായിക്കില്ല എന്ന് യേശുവിനറിയാം. മനുഷ്യരെ മാറ്റുന്നതല്ല ഈ അഭിപ്രായങ്ങളൊന്നും. അതുകൊണ്ട് യേശു തിരിഞ്ഞ് തൻ്റെ അപ്പോസ്തലന്മാരോട് ചോദിക്കുകയാണ്. 15-ഉം 16-ഉം വാക്യങ്ങൾ, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാർ ഒരു തീരുമാനമെടുക്കേണ്ട സമയം വന്നിരിക്കുന്നു, ഒരു ഏറ്റുപറച്ചിൽ നടത്തേണ്ട അവസരം. ആ കൂട്ടത്തിൻ്റെ പ്രതിനിധിയായി സംസാരിച്ചിരുന്നത് ശിമോൻ പത്രോസ് ആയിരുന്നു എന്നത് വ്യക്തമാണ്. അവൻ പറഞ്ഞു നീ ക്രിസ്തു ആകുന്നു, അതിൻ്റെ അർത്ഥം മശിഹ ആകുന്നു എന്നത്രേ. അഭിഷിക്തൻ, പഴയ നിയമത്തിൽ പ്രവചിച്ചവൻ, സകലത്തിൻ്റെയും നിവൃത്തിയായ കർത്താവ്, അതുമാത്രമല്ല ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ഇന്നേ വരെ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിലേക്കും ഉന്നതമായ കാര്യം, ഏറ്റവും മഹത്തായ ആരാധന ഈ ഏറ്റുപറത്തിലാകുന്നു. ഇതത്ര യേശു. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, യേശുവിനെ അനുഭവിക്കേണ്ട ഒരു കാര്യമാകുന്നു. നമ്മുടെ പരിമിതമായ ബുദ്ധിക്കുള്ളിൽ അവനെ ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കരുതേ. അവൻ ദൈവമാകുന്നു, അവൻ രക്ഷകനാകുന്നു, മനുഷ്യവർഗത്തിൻ്റെ രക്ഷകൻ. 17-ാം വാക്യത്തിൽ നാം കാണുന്നു യേശു അവനോട് ബറയോന ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്ര നിനക്കിത് വെളിപ്പെടുത്തിയത്. പരിശുദ്ധാത്മാവിന് മാത്രമേ ആർക്കെങ്കിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയൂ. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും ഇന്ന് യേശുവിനെ കർത്താവെന്ന് വിളിക്കുവാൻ സാധ്യമല്ല. വിളിക്കുക എന്നതുകൊണ്ട് ഹൃദയംഗമായി അംഗീകരിക്കുക അല്ലെങ്കിൽ ഏറ്റുപറയുക എന്നൊക്കെയാണ് ഞാൻ അർത്ഥമാക്കിയത്. ക്രിസ്തുവിനുള്ളവ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി പരിശുദ്ധാത്മാവാകുന്നു. യേശു ശിമോൻ പത്രോസിനോട് പറഞ്ഞത് ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ ഇത്ര നാൾ ഇരുന്നത് കൊണ്ട് നീ പഠിച്ച ഒരു കാര്യമല്ല ഇതെന്നത്രേ. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് യേശുവിനോട് കൂടെ ഒരു 3 വർഷമെങ്കിലും ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ അവൻ ആരാകുന്നു എന്ന് വ്യക്തമായി അറിയുവാൻ കഴിയുമായിരുന്നു എന്ന്. നേരാണോ? താങ്കൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയ സുഹൃത്തെ, ഇന്നും അവനെ താങ്കൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് അവനെ താങ്കൾക്ക് വ്യക്തമാക്കി തരേണ്ടത്. അന്നും ഇന്നും അത് ഒരുപോലെയാണ്. താങ്കൾക്കവനെ അറിയാമോ സുഹൃത്തെ? യേശുവിനെ ദൈവമായി താങ്കൾക്കറിയാമോ? താങ്കളുടെ സൃഷ്ടാവായ ദൈവമാണ് യേശു. താങ്കളുടെ പാപത്തിൽ നിന്നും താങ്കളെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി യേശു മാത്രമാകുന്നു. അവിടുന്ന് ക്രിസ്തുവാകുന്നു. അവനെ അങ്ങനെ അറിയുന്നില്ല എങ്കിൽ താങ്കൾ ഈ ആയുസ് നഷ്ടപ്പെടുത്തുകയാണ്. യേശുവിനെ ഒരു മഹാത്മാവായി അംഗീകരിച്ചത് കൊണ്ട് ഒരു വിശേഷവുമില്ല. അവനെ വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് താങ്കളെ വിധേയപ്പെടുത്തുക. 18-ാം വാക്യത്തിൽ നാം കാണുന്നു നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഈ വാക്യം നമുക്ക് അല്പം ശ്രദ്ധിച്ച് പഠിക്കണം. അനേകർക്കും ഈ വാക്യത്തിൽ വളരെയധികം സംശയമുണ്ട്. ഏതൊരു പാറയിലാണ് ക്രിസ്തു തൻ്റെ സഭ പണിതത്? ശിമോൻ പത്രോസിൻ്റെ മേലാകുന്നു സഭ പണിതത് എന്ന് പറയുന്നവരുണ്ട്. എനിക്ക് ശിമോൻ പത്രോസിനോട് വലിയ സ്നേഹമാണ്. അദ്ദേഹത്തോട് എനിക്കൊരു വിരോധവുമില്ല. അദ്ദേഹത്തിനുള്ള എല്ലാ പദവികളും അതുപോലെ അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ശിമോൻ പത്രോസ് പോലും അംഗീകരിക്കാത്ത വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എങ്ങനെ നമുക്ക് അംഗീകരിക്കുവാൻ പറ്റും? ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യാഖ്യാനത്തെയും ക്രിസ്തു ശിഷ്യനായിരുന്ന പത്രോസ് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരു ദുരുപദേഷ്ടാവായിരുന്നില്ലല്ലോ. നാം ഇപ്പോൾ വായിച്ചു കേട്ട 18-ാം വാക്യത്തിൽ സഭ ശിമോൻ പത്രോസിൻ്റെ മേൽ പണിയുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഇത് വ്യക്തമാണ്. ഈ വാക്യത്തിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗമാണ് നാം കാണുന്നത്. ഇതെഴുതിയ മൂലഭാഷയായ ഗ്രീക്കിൽ നിന്നും തർജ്ജിമ ചെയ്താൽ ഇപ്രകാരമായിരിക്കും: നീ പെട്രോസ് ആകുന്നു, അതായത് ഒരു ചെറിയ പാറക്കഷ്ണം. ഈ പെട്ര, അത് പാറക്കട്ട, അതിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ശിമോൻ പത്രോസിൻ്റെ ഏറ്റുപറച്ചിലാകുന്നു ക്രിസ്തു തൻ്റെ സഭയെ പണിയുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതും എനിക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. ആരാണ് ഈ പാറ? പാറ ക്രിസ്തുവാകുന്നു, ആ വലിയ പാറക്കൂട്ടം. സഭ ക്രിസ്തുവിൻ്റെ മേലാകുന്നു പണിതിരിക്കുന്നത്. ഈ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുവാൻ ഞാൻ മറ്റെങ്ങും പോകേണ്ടതില്ല. ശിമോൻ പത്രോസ് തന്നെ വിവരിച്ചത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. 1 പത്രോസ് 2:4 ക്രിസ്തുവിനെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ പത്രോസ് എഴുതിയത് ഞാനൊന്ന് വായിക്കാം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. അതുമാത്രമല്ല, പത്രോസ് യെശയ്യാപ്രവചനം 28:16 ഓർക്കുന്നുണ്ട് താനും: ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ല എന്ന്. 1 പത്രോസ് 2:6. സഭ ക്രിസ്തുവിൻ്റെ മേലാകുന്നു പണിതിരിക്കുന്നത്. അവനാകുന്നു അടിസ്ഥാനം. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയയില്ല എന്ന് വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 3:11 പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവാകുന്ന കല്ല്, അവൻ പറയുന്നത് ഈ പാറമേൽ അവൻ തൻ്റെ സഭയെ പണിയുമെന്നത്രേ. കർത്താവ് ഈ പ്രസ്താവന ചെയ്തപ്പോൾ സഭ ഭാവിയിൽ വരുവാനിരിക്കുന്നതേ ഉള്ളായിരുന്നു. പഴയ നിയമത്തിൽ സഭ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ എന്നോട് പറഞ്ഞാൽ വിലപ്പോവില്ല. കാരണം ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതും കഴിയുന്നതുവരെ സഭ ആരംഭിച്ചിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു തീരുന്നതുവരെ ഒരു സഭ ഉണ്ടാകുക എന്നത് അസാധ്യമായിരുന്നു. ശ്രദ്ധിക്കൂ, ഞാൻ എൻ്റെ സഭയെ പണിയും എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. ഈ വാചകം ഭാവി കാലമല്ലേ? ഇനിയും ഈ വിഷയത്തിൽ താങ്കൾക്ക് സംശയം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവിൽ നിന്നും ഏതെങ്കിലും ഒരു മനുഷ്യനിലേക്ക് മാറ്റിയാലത്തെ ഭവിഷ്യത്ത് താങ്കൾക്കറിയാമോ? അങ്ങനെ ചെയ്യുവാൻ ഒരിക്കലും ഒരുമ്പെടരുതേ. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. പത്രോസിനെ കുറയ്ക്കുവാനും പോകേണ്ടതില്ല. പത്രോസിൽ നിന്ന് നേരിട്ട് കൈവെപ്പ് ലഭിച്ചതാണെന്ന് തന്നെ വിശ്വസിച്ചു. ഒരു കാര്യം, പത്രോസ് യേശുവിനെ അറിഞ്ഞതുപോലെ ഏറ്റുപറഞ്ഞതുപോലെ ചെയ്യുന്നില്ല എങ്കിൽ ഈ പാരമ്പര്യമൊക്കെ കീശയിലിരിക്കും അത്രമാത്രം. 18-ാം വാക്യത്തിൽ പറയുന്ന വേറൊരു കാര്യം പാതാള ഗോപുരങ്ങളെക്കുറിച്ചാണ്. പാതാള ഗോപുരങ്ങൾ മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ പാതാള ഗോപുരം എന്ന് പറഞ്ഞിരിക്കുന്നത് ചില തർജ്ജിമകളിൽ നരക കവാടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുവാൻ കുറെ കൂടി എളുപ്പമുള്ളതാണ് അതല്ലേ? നരകത്തിന് ഗ്രീക്ക് ഭാഷയിലും പഴയ നിയമത്തിലും ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾക്ക് കാണപ്പെടാത്ത അല്ലെങ്കിൽ അധോലോകം എന്നർത്ഥം വരുന്നു. എന്ന് പറഞ്ഞാൽ മരണം. നമ്മുടെ ഇന്നത്തെ അർത്ഥത്തിലുള്ള അധോലോകമല്ലിത് എന്നോർക്കണം. മരണകവാടങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഈ ദിവസങ്ങളിൽ ഒന്നിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ആ ഗംഭീരനാദം പ്രധാന ദൂതൻ്റെ ശബ്ദം പോലെയും കാഹളം പോലെയുമായിരിക്കും. കാരണം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കണം. മരണകവാടങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് എതിരെ പ്രബലമാകുകയില്ല. ഉറപ്പാക്കൂ, ശത്രു തോറ്റവനാണ്. നരകത്തിന് ഒരു ദൈവപൈതലിനോടൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. മരണത്തിന് താങ്കളെ ഒതുക്കി വെക്കുവാൻ സാധ്യമല്ല സുഹൃത്തെ. 19-ാം വാക്യത്തിൽ നാം കാണുന്നത് സ്വർഗ രാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. എന്താണ് ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ? അത് ശിമോൻ പത്രോസിന് മാത്രമേ നൽകിയിട്ടുള്ളൂ? ഒരിക്കലുമല്ല. പത്രോസ് ചെയ്തതുപോലുള്ള ഏറ്റുപറച്ചിൽ ചെയ്യുന്ന സകലർക്കും യേശു അത് നൽകുന്നു. അതെ, യേശു കർത്താവിനെ രക്ഷകനായി അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും. താങ്കൾ ഒരു ദൈവവേദലാകുന്നുവെങ്കിൽ മറ്റേതൊരു വ്യക്തിക്കും ലഭിച്ചതുപോലെ താങ്കൾക്കും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ലഭിക്കുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 8 വരെയുള്ള ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്നത് തിരുവെഴുത്തുകൾ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ശാസ്ത്രിമാരുടെ അധികാര പദവിയുടെ ചിഹ്നമായിരുന്നു താക്കോൽ. ഇന്ന് ഓരോ ദൈവവൈതലിനും തിരുവെഴുത്തുകളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ താക്കോലും ഉണ്ടാകും. നാം വചനം പിടിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ നാം അത് ഭൂമിയിൽ കെട്ടുന്നു. നാം വചനം അറിയിക്കുന്നുവെങ്കിൽ അതിനെ ഭൂമിയിൽ അഴിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് വിശ്വാസികളെ ഒഴിവാക്കിക്കൊണ്ട് യാതൊരു സഭയുടെയോ വ്യക്തിയുടെയോ പക്കൽ താക്കോലില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ കയ്യിൽ മാത്രമേ ഈ താക്കോലുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്ക് മാത്രമേ ഈ താക്കോലുള്ളൂ എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. സുവിശേഷം ലോകത്തിന് കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഇന്ന് നമുക്കുണ്ട്. കാരണം മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്കുതകുന്ന ഒരേ ഒരു കാര്യം ക്രിസ്തുവിൻ്റെ സുവിശേഷം മാത്രമാണ്. അതിമഹത്തായ ഒരു വെളിപ്പാടത്രേ ഇത്. ആരാണിതിന് പ്രാപ്തനായിട്ടുള്ളത്? താങ്കൾക്കും എനിക്കും ഉത്തരവാദിത്വമുണ്ട്. അത് തീർച്ചയായും ഭയാവഹം തന്നെയാണ്. ദൈവത്തിന് മഹത്വം നാം അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. 20-ാം വാക്യത്തിൽ പിന്നെ താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഇങ്ങനൊന്ന് കർത്താവ് ആവശ്യപ്പെട്ടതിന് കാരണം താൻ ആരാകുന്നു എന്നുള്ള അറിവ് മാത്രം ഒരിക്കലും ഒരു വ്യക്തിയെ രക്ഷിക്കില്ല. അറിവെന്നതുകൊണ്ട് ബുദ്ധിപരമായ അല്ലെങ്കിൽ തലയിൽ മാത്രം നിൽക്കുന്ന ഹൃദയത്തിലേക്ക് ഇറങ്ങാത്ത അറിവ്, രക്ഷ കണ്ടെത്തുവാൻ അവൻ ആരെന്നും അവൻ ചെയ്തതെന്തെന്നും താങ്കൾ അറിയുകയും അവനെ വിശ്വാസത്താൽ അംഗീകരിക്കുകയും വേണം. അനേകർക്കും തലയിലെ അറിവുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ താങ്കൾ ഒരുപക്ഷെ പഠിച്ചു വച്ചിരിക്കുന്നുണ്ടാകും. അതിൻ്റെ രുചിയെപ്പറ്റി വർണ്ണിക്കുമ്പോൾ ഒരുപക്ഷെ വായിൽ വെള്ളം നിറഞ്ഞെന്ന് വരും. പക്ഷേ അത് തിന്ന അനുഭവിച്ച എൻ്റെ അത്രയും പ്രയോജനം അതുകൊണ്ട് താങ്കൾക്കുണ്ടോ? യേശുവിനെ അനുഭവിക്കൂ സുഹൃത്തെ, അവൻ മാധുര്യവാനാണ്. 21-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. താങ്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് ഇതാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് സുവിശേഷം. അതായത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ ആരാകുന്നു എന്ന് താങ്കൾ അറിയണം. താങ്കൾക്ക് വേണ്ടി അവൻ ചെയ്തതെന്താകുന്നു എന്നും അറിയണം. ഈ 2 കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവനിൽ വിശ്വസിക്കുകയും വിശ്വാസത്താൽ അവനെ അംഗീകരിക്കുകയും കൂടി ചെയ്യുമെങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടു. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നിക്കോദിമസിനോട് വെളിപ്പെടുത്തിയതല്ലാതെ ഈ വിഷയം ഇതിനു മുൻപ് എങ്ങും ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടില്ല. 22-ാം വാക്യത്തിൽ നാം കാണുന്നത് പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. പത്രോസ് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം എന്തെന്നാൽ, കർത്താവേ നീ മശിഹായാണ്, നീ ദൈവപുത്രനാണ് കർത്താവേ, നിനക്ക് ക്രൂശിൽ മരിക്കുവാൻ കഴിയുകയില്ല, നീ അങ്ങനെ പോവുകയും അരുത്. താങ്കൾ കാണുന്നത് പോലെ ക്രൂശ് എന്നത് അപ്പോസ്തലന്മാരുടെ ചിന്തയിൽ എങ്ങും ഇല്ലായിരുന്നു. 23-ാം വാക്യത്തിൽ നാം കാണുന്നത് അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു എന്നും അടക്കപ്പെട്ടു എന്നും മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നുമുള്ള സുവിശേഷ സത്യങ്ങളെ അംഗീകരിക്കാതിരിക്കുന്നത് പൈശാചികമാണ്. ഈ സത്യങ്ങളെ പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷകൻ എന്ന് പേരെടുത്ത മനുഷ്യൻ അവഗണിക്കുന്നുവെങ്കിൽ അത് പൈശാചികമാണെന്നതിന് 2 പക്ഷമില്ല. പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിൻ്റെ പാപപരിഹാരയാഗം നമുക്ക് പകരമായി മരിച്ചതൊന്നു മാത്രമേ നമ്മെ രക്ഷിക്കുവാനായി ഉതകുന്നതുള്ളൂ. പിന്നീട് വിശുദ്ധ പത്രോസ് തന്നെ എഴുതി, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. ഹോ, പത്രോസിൻ്റെ മനസ്സിൽ എന്തൊരു വ്യതിയാനമാണ് ഉണ്ടായിരിക്കുന്നതല്ലേ? നമ്മുടെ കർത്താവ് പത്രോസിനോട് പറഞ്ഞത് സാത്താനെ എന്നെ വിട്ടുപോ എന്നത്രേ. ഈ പറഞ്ഞതൊന്ന് ചിന്തിച്ചേ. അല്പം മുൻപ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പത്രോസിന് പറയുവാൻ സാധിച്ചത് യേശു ദൈവപുത്രനാകുന്നു എന്നാണ്. എന്നിട്ടും അടുത്ത നിമിഷം സാത്താൻ അവനെ ചതിക്കുവാൻ തക്കവണ്ണം കാരണമായി. നാം എത്രയധികം സൂക്ഷിക്കണമെന്നറിയാമോ? 24-ാം വാക്യത്തിൽ നാം കാണുന്നത് പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കഴിഞ്ഞ 2-3 വർഷങ്ങളായി തന്നോടൊപ്പം ജീവിച്ചതായ ശിഷ്യന്മാരോടാണ് യേശു ഇത് പറയുന്നതെന്ന് ഓർക്കണം. അവർ തങ്ങൾക്കുള്ളതെല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. പക്ഷേ ക്രിസ്തു അവരെ ഓർപ്പിക്കുന്നത് ഈ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ നിമിഷവും അനുഷ്ഠിക്കേണ്ടതായ കാര്യമാകുന്നു എന്നത്രേ. നാം എടുക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ക്രൂശല്ല, നമ്മുടെ സ്വന്തം ക്രൂശാണ്. താങ്കൾക്കും എനിക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം ക്രൂശ് ഉണ്ടെന്ന് ചുരുക്കം. അതായത് നാം അവനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ. 25 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? 27 വാക്യത്തിൽ, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങൾ കണക്കിലെടുക്കാതെ എടുത്തു ചാടിയാൽ, അല്ലെങ്കിൽ വില കൊടുക്കുവാൻ മനസ്സില്ലാതെ ജീവിതം ആസ്വദിക്കുകയും വേണം, ക്രിസ്തു ശിഷ്യനായിരിക്കുകയും വേണം എന്ന ഭാവത്തിലിറങ്ങിയാൽ ജീവിതം നിത്യമായി തന്നെ താറുമാറായെന്നിരിക്കും. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ സകല കണക്കുകളും സമർപ്പിച്ചേ മതിയാകൂ. ഓരോരുത്തരും അവരവർക്കുള്ള ശരിയായ പ്രതിഫലം പ്രാപിക്കും. 28 വാക്യം, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വാക്യം യഥാർത്ഥത്തിൽ 17 അധ്യായത്തിൽ ഉൾപ്പെടുത്തേണ്ടതാകുന്നു. കാരണം ഈ പ്രസ്താവന കൊണ്ട് യേശു ഉദ്ദേശിച്ചത് എന്താണെന്ന് മറുരൂപമലയിലെ തൻ്റെ അനുഭവമാണ് വിശദീകരിക്കുന്നത്. അതെ, ആ കാര്യം നമുക്ക് നാളെ നോക്കാം. എന്നാൽ അതിനു മുൻപൊരു കാര്യം, താങ്കൾ ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി അറിഞ്ഞിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് തന്നതായ